May the Father, Son, and the Holy Spirit, one true God. Today, we are celebrating a great festival that comes in the middle of the 15-day Lent. We are observing the Shunayo Lent. In between that, there is a great feast. The feast is called the Holy Transfiguration. The Holy Transfiguration, that festival always come on the 6th of August. Because there's all kind of historical evidences we can come up with the date, and the church was celebrating this feast for a long time. This is about the transfiguration of Jesus. When Jesus and his disciples, they were standing praying at a mountain, Moses and Elijah appeared to them, and they could see, and there's a big sound, a kind of a big noise from the heaven. It is telling them, listen to him, listen to the Son of God, and that kind of a message that came. While he was saying this, a cloud came and overshadowed them. They were fearful as they entered the cloud, and a voice came out of the cloud saying, "This is my beloved Son. Hear him." When the voice had ceased, Jesus was found alone, but they kept quiet and told no one in those days any of these things they had seen. This is a very different experience when it comes to the times of Jesus. Jesus was transfigured before them. His face was shining as sun. His garments became white as a light, glittering light. And at this point, the prophet Elijah, representing the prophets, and Moses, representing the law, appeared to Jesus, and they began to talk to them. I was thinking, Moses and Elijah, they've been living in different, before years and years back. How come Peter and John, they can understand who it is? At that time, there was no photography or those kind of things, images or anything. How Peter and John realized this is exactly Moses and Elijah? And I can say, maybe here it says clearly that they've been sleeping. Maybe during the sleep time, Moses and Elijah were talking to Jesus. Maybe they overheard it, a little bit of that conversation, and they realized that, you know, this is about the Exodus or whatever the good things they were talking. Maybe that's one possibility. The second possibility is everything happening, you know, with the divine intuition. Maybe they had a kind of a realization, this is Moses or this is Elijah. Or maybe at that time they had all these inscriptions on the stone with images and like statues and stuff like that. We don't know. But they realized, they understood these two are Moses and Elijah. Why was it Moses and Elijah that showed up here with Jesus? Moses represented the Jewish law, and Elijah represented the prophets. The law and the prophets. Jesus, when the voice was heard about Jesus, listen to him, indicated that the law and prophets must not give away to Jesus, who is the King of everything. Yesu Christu sermon on the mountain agathu krithyamayittu parayunnundu. Njan pravachanmarayum niyamathayum edirkkanayittu vanna aalalla. And he is the completion of the law and the fulfillment of the prophecies in the Old Testament. Adana Yesu Christu inde parava ennu parayunnathu. In the sermon of the mount, it says, do not think that I have come to abolish the law and the prophets. I have come not to abolish, but to fulfill. It says in St. Matthew chapter 5, verse 17. Ee oru event ennu parayunnathu, serikkum what it is, what is the message for us? After all these generations, rendu vere കർത്താവിനോട് സംസാരിക്കുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ മരിച്ചവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നോ മാറ്റർ ദേ ആർ ഡെഡ് ഫോർ ഇയേഴ്സ് ഓർ സെഞ്ചുറീസ് ഓർ വട്ട് എവർ, വെൻ ജീസസ് വാണ്ട് ടു ബ്രിങ് ദം ബാക്ക് ടു ലൈഫ് ഇറ്റ് ഈസ് പോസിബിൾ. വെൻ ദ ലോർഡ് വാണ്ട്സ് ദം ടു ബി അലൈവ് ഇറ്റ് ഈസ് പോസിബിൾ. നമ്മൾ നമ്മുടെ എല്ലാം വിശ്വാസത്തിൽ നമ്മൾ കല്ലറയിലൊക്കെ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് അടക്കുന്ന സമയത്ത് വി ഹാവ് ദി ഹോപ്പ് ദാറ്റ് വെൻ ദ ലോർഡ് ഈസ് willing, when the Lord wants, he can bring him back, you know, from the dust. Aa podiyil ninnu kondu varanayittu sadhikkum. Nammal oraalu marichu oru kallarayil nammal adakkiyale, he is decomposing. Aa chemical, it is transferring or transforming to different chemicals. Athra mathre ullu. But the one who is in charge, he can put it back and bring you back to the life ennulla oru principle aanu nammal ivide kaanunnathu. Ee image and likeliness. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ഈ സ്വരൂപം എന്ന് പറയുന്നത് that is the image of God. He was creating humans in the image of God. Likeliness എന്ന് പറയുന്നത് തൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് He has given humans the free will to grow to the image. ആദമിനും ഹവയ്ക്കും ഈവൻ ദ ഫസ്റ്റ് ഡേ ദേ ഹാഡ് ദ ഫ്രീഡം ഓഫ് ചോയ്സ്. അതാ ദൈവം കൊടുത്ത ഫ്രീ വില്ല് എന്ന് പറയുന്നത്. നമുക്കാണെങ്കിലും ദൈവത്തെപ്പോലും നമുക്ക് എതിർത്ത് പറയാനായിട്ട് സാധിക്കും, ദൈവത്തെ തള്ളി പറയാനായിട്ട് സാധിക്കും, നമുക്കിഷ്ടമെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അതാണ് ഈ നമ്മളെ ഇറ്റ് ഈസ് ദി ഇമേജ്. ദ ഇമേജ് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. ലൈക്ക്നെസ് എന്ന് പറയുന്നത് ഡൈനമിക് ആയിരിക്കും. ഈ ഡൈനമിക് ആയിട്ടുള്ള ആ ലൈക്ക്നെസ്സിനകത്താണ് നമ്മൾ കിടന്ന് ഈ ഈ പിടിയെല്ലാം പിടിക്കുന്നത്. ദൈവസ്ഥാനത്തിലേക്ക് നമ്മളെ അടുത്ത് വരാനായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ഇമേജ് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ഗോഡ്. നമ്മുടെ ലൈക്ക്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്. യു ക്യാൻ ഹാവ് ദ ഫ്രീ വിൽ. You can choose the things you want to do and grow towards the divine. Deva sannidhyathilekku nammale valarthi edukkuna sangathiyana likeness ennu parayunnathu. Ivide namukku mattullavare sahayikkanayittu, ippam I have some money, I have my freedom of choice to give it or not to give it. Palappozhum നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ കാൽക്കുലേഷൻസുണ്ട്, പല കാൽക്കുലേഷൻസുണ്ട്. പലപ്പോഴും നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചാരിറ്റിക്കോ അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ പറഞ്ഞാൽ അവർ നോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മനുഷ്യൻ ചിലപ്പോൾ ഈ പൈസ എല്ലാം കെട്ടി കൂട്ടി വെച്ച് സമ്പാദിച്ച് ഉണ്ടല്ലോ, നമ്മൾ കണ്ട റിച്ച് ഫൂളിനെ പോലെ ഉള്ള ചിന്താഗതി ആയിരിക്കും എന്ന് വിചാരിക്കും. പലപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ കടമ്പനിട്ട രാമകൃഷ്ണനെ കുറിച്ചുള്ള ഒരു പുള്ളിയുടെ ഒരു റൈറ്റ് ഇത് വായിച്ചു. വായിച്ചപ്പോൾ ഹീ ഈസ് റെഡി ഫോർ എ സർജറി. ഒരു ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഹീസ് ടെല്ലിങ് ഹിസ് ഡോട്ടർ, ഐ ഡോ വാണ്ട് ടു ഡു ദ സർജറി. എനിക്കിത് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല. അപ്പം മകളെ ഗീത പുള്ളിയെ ഉണ്ടല്ലോ, സാധാരണ പെമ്പിള്ളേരാണല്ലോ, അപ്പന്മാരെ ഇങ്ങനെ ഉണ്ടല്ലോ ചോദിച്ച്. അപ്പം എന്താ എന്ന് ചോദിച്ചപ്പോഴേ കടമ്പനിട്ട ആൻസർ എന്ന് പറയുന്നത് എന്താണ് മടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഉത്തരം, എനിക്ക് ഭയം കൊണ്ടല്ല, ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം കൊണ്ടല്ല, ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ബാങ്കിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതെൻ്റെ മോക്ക് വീട് വയ്ക്കുമ്പം കൊടുക്കാൻ വേണ്ടിയാണ്, അത് ആശുപത്രി കൊണ്ടുകൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഇതാണ് ഒരപ്പൻ്റെ മകളോടുള്ള സംസാരം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ലൈക്ക്നെസ്സിലേക്ക് നമ്മൾ വളരുന്ന ഈ വളർച്ചയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന പല ആംഗിളും ഒരാളിൻ്റെ ജീവിതത്തിൽ ഇത് മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല, മറ്റൊരാൾക്ക് ഒരിക്കലും അത് തിരിച്ചറിയണമെന്നില്ല. പക്ഷെ ഈ ലൈക്ക്നെസ് എന്ന് പറയുന്ന ഓരോ വ്യക്തിയും അവരവരുടെ സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തി ദൈവസാന്നിധ്യത്തിൽ ദൈവീകരണം, ദൈവത്തിൻ്റെ ഇമേജിലേക്ക് ആ ലൈക്ക്നെസ് വളരുവാനെടുക്കുന്ന പ്രക്രിയയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ സമയം നമ്മൾ വരയ്ക്കും, കുമ്പസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും, വി ഓൾവേസ് തിങ്ക് ഇറ്റ് ഐ എം ഗോയിങ് ടു ലീവ് ഫോർ എവർ. ഒത്തിരിയും വർഷം ജീവിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. 90 വയസ്സോ 100 വയസ്സുള്ള ആളിനോട് പറഞ്ഞാലും ഹീ ഓർ ഷീ വിൽ ബി ഹാവിങ് ആംബിഷൻസ് വാട്ട് ഹീ ഈസ് ഗോയിങ് ടു ഡു ആഫ്റ്റർ 10 ഇയേഴ്സ് 15 ഇയേഴ്സ്. നമ്മൾ വിചാരിക്കും ഇപ്പം തന്നെ അവരുമാരി കൊത്തന്നാണ് ഇരിക്കുന്നത്, 10 വർഷം കഴിയുമ്പോൾ ചെയ്യുന്ന നമ്മൾ 5 വയസ്സുള്ള കുഞ്ഞും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. 20 വയസ്സുള്ള ഒരാളും ഇത് തന്നെ. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ചേരുന്ന കുടുംബജീവിതം തുടങ്ങുന്ന ഒരു മണവാളനും മണവാട്ടിയും അവരുടെയൊക്കെ മനസ്സിലെ സ്വപ്നങ്ങളാണ് ഇനി കുറേ വർഷങ്ങൾ ജീവിച്ചു പോകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ വി ആർ നോട്ട് തിങ്കിങ് ഹൗ ഷോർട്ട് ഈസ് ദ ലൈഫ് ഓൺ ദിസ് പ്ലാനറ്റ് ഓഫ് എർത്ത്. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് എത്ര ക്ഷണികമാണ്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, ഒരു സിഗ്നൽ ലൈറ്റിൽ വന്ന് കാറ് സംബഡി വാസ് സ്റ്റോപ്ഡ് ഹിസ് കാർ ആൻഡ് ദെൻ ദ ലൈറ്റ് ടേൺസ് ടു ഗ്രീൻ, ദ കാർ ഇസ് നോ മൂവിങ്. ദ പേഴ്സൺ ബിഹൈൻഡ് ദ കാർ വാസ് സോ ആംഗ്രി ആൻഡ് ഹി വാസ് ഹോങ്ങിങ് ദ ഹോൺ, യുനോ വിത്ത് ദ പവർ, യുനോ എത്രമാത്രം ശക്തിയാൽ ഹോൺ അടിക്കാൻ തക്കോണം അത്ര ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇയാൾ അരിശപ്പെട്ടിട്ട് അപ്പോൾ പുറകിലെ ഒത്തിരി വണ്ടികൾ വന്ന് നിൽക്കുക, ഈ മനുഷ്യൻ വന്നിട്ട് അവസാനം വന്നിച്ച് ഇയാടെ ഗ്ലാസ് വന്നിങ്ങനെ ബാങ്ക് ചെയ്തു, ബാങ്ക് ചെയ്തിട്ടും അയാൾ അനങ്ങുന്നില്ല. അവസാനം അരിശപ്പെട്ട ഡോറ് പിടിച്ച് തുറക്കുകയാണ്. ഡോറ് പിടിച്ച് നോക്കിയപ്പോൾ ഈ മനുഷ്യൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, അയാളുടെ കാല് സേഫായിട്ട് ബ്രേക്കിലിരിപ്പുണ്ട്, എൻജിന് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മാൻ ഇസ് ഡെഡ്. ആൾ മരിച്ചു കഴിഞ്ഞിരിക്കുക. ദ മാൻ ഇസ് ഡെഡ്. ഇത്രയും സമയം മതി ഒരു മനുഷ്യന് കടന്നു പോകാൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തീകരണം, യേശു ക്രിസ്തുവിലേക്കുള്ള വളർച്ചയുടെ പടിയിൽ നമ്മളെപ്പോഴെങ്കിലും വിചാരിക്കുമോ ദ ബോൾ ഇസ് ഗോയിങ് ടു ഡ്രോപ്പ്, യുനോ അറ്റ് സം പോയിൻറ്റ് വിതൗട്ട് അവർ നോളജ്. നമ്മൾ വിചാരിക്കുന്ന ആ യാത്രയ്ക്ക് ഒരുങ്ങിയ മനുഷ്യൻ ഒരിക്കലും ആ യാത്ര അവസാനിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഈ കാറ് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പോയത്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ദൈവസാന്നിധ്യത്തിൽ ദൈവീകരിക്കുവാനായിട്ട് നമുക്ക് ഈ മോശയും ഏലിയാവിനെയും ഒക്കെ കണ്ട യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ശിഷ്യന്മാർ ഈ ഈ ഡിവൈൻ തിങ്സിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴും അവർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാനും തൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കാനും ആ ദൈവികമായിട്ടുള്ള അംശത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം മനസ്സിനെ ചിട്ടപ്പെടുത്താനും അവർക്ക് സാധിച്ചു എന്നുള്ളത് സംശയമാണ്. ഈ തിയോസിസ്, ദൈവമുഖം കാണുന്നതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്, വിനയമാണ്. നമ്മൾ ചിന്തിക്കുക, ഞാൻ ഒത്തിരി കാലം ഒന്നും ജീവിക്കത്തില്ല ഈ ലോകത്തിൽ. ഞാൻ ഒത്തിരി കാലം, ഞാൻ പറഞ്ഞ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുക ഈ നമ്മളീ കളിക്കുന്ന ഈ കളിക്ക് ഈ ഗെയിം ഈസ് ഗോയിങ് എൻഡ് അറ്റ് സം പോയിൻ്റ്, ഒരിക്കൽ ഇത് അവസാനിക്കും. അത് നമ്മളൊന്ന് ചിന്തിക്കാമെങ്കിൽ തന്നെ ടു ഇവാലുവേറ്റ് അവർ പോസിബിലിറ്റീസ്, നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് നമ്മളിപ്പോൾ വെറെവർ യു ആർ തിങ്ക് അബൌട്ട് ദ പോസിബിലിറ്റീസ്, ഹൗ മച്ച് യു ക്യാൻ ഡു ടു ഹെൽപ്പ് സംബഡി, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും, മറ്റുള്ളവരുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഉമ്മച്ചാണ്ടിയുടെ ഒക്കെ ലൈഫിനെ കുറിച്ച് ഇപ്പോൾ അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ കളറെ പോലും മനുഷ്യർ ചെന്ന് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഹി വാസ് നോട്ട് ഒരു വലിയ, നമ്മൾ വിചാരിക്കുക ഒരു വലിയ ലോകത്ത് നമ്മൾ കാണുന്ന പോലുള്ള ഒരു മനുഷ്യനൊന്നുമല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ. ആകപ്പാട് അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, നോയമ്പ് നോക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം മലങ്കര സഭയിലുള്ള മലങ്കര സഭ മാസികനകത്ത് പോൾ മണലിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് വായിക്കാനായിട്ട് ഇടയായി. അതിനകത്ത് ഉമ്മച്ചാണ്ടിയുടെ ഇത് പറയുന്നത് അവിടുത്തെ എം ഡി സെമിനാറിൽ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഡ്രൈവറെ പറ്റി, എനിക്ക് ആ കുഞ്ഞുമോനെ അറിയാവുന്ന കോട്ടയത്ത് വെച്ച് നല്ല പരിചയമുള്ള ഈ കുഞ്ഞുമോനും ഈ പോളും പോൾ മണലും ഉമ്മച്ചാണ്ടി ഇവർ ഒരുമിച്ച് എങ്ങാണ്ട് പോയ സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഉമ്മച്ചാണ്ടി ഭക്ഷണം കഴിക്കാനായിട്ട് സമയത്ത് മൂന്ന് നോയമ്പിൻ്റെ സമയമാണ്. അദ്ദേഹം പിന്നെ ഇറച്ചിയും മീനും എല്ലാം മാറ്റി വെച്ചിച്ച് നോയമ്പിലെ ഭക്ഷണം മാത്രം കഴിച്ചു. ഈ കുഞ്ഞുമോൻ അവിടെ നിന്ന് പിന്നെ മുട്ടയോ എന്നൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കാറേ കയറി കഴിഞ്ഞപ്പോൾ പോൾമണലിലുണ്ട്, ഉമ്മച്ചാണ്ടിയുണ്ട്. ഈ കുഞ്ഞുമോനെ കാർ ഓടിക്കാൻ നേരം പിന്നെ ഉമ്മച്ചാണ്ടി പറയാം, കുഞ്ഞുമോനെ വണ്ടി എടുക്കാനായിട്ട് വരട്ടെ. 51 സങ്കീർത്തനം 3 പ്രാവശ്യം ചൊല്ലിച്ച് വണ്ടി എടുത്താൽ മതി. അപ്പോൾ അവസാനം ചോദിച്ചപ്പോൾ എന്തോ നോയമ്പ് ബ്രേക്ക് ചെയ്തതിന് പുള്ളി ചെയ്താൽ. ഞാൻ പറഞ്ഞ മനുഷ്യർ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, എന്തെല്ലാം തരത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമെന്ന് നോക്കുക, നമുക്ക് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക. ഇതൊക്കെ ആ മനുഷ്യൻ ചെയ്തത്. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും, എല്ലാ ശുശ്രൂഷകളും ചെന്ന് സംബന്ധിക്കും, നോയമ്പ് നോക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരു ഒരു വ്യക്തിയുടെ സാഹചര്യമോ സ്വഭാവവുമാണ് പലപ്പോഴും നമ്മളെ ദൈവസ്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഈ കഴിഞ്ഞ സമയത്തിന് ഭാഷാഭൂഷണയിൽ വായിച്ച ഒരു കഥ, അതിൻ്റെ പേര്, ആ കഥയുടെ പേര് അല്ലെങ്കിൽ എന്നോട് പേര് ചോദിക്കുക എന്തായിരുന്നു കഥയുടെ പേരെന്ന്. അതിൻ്റെ പകരം ആ കഥയുടെ പേര്, അത് സുനീഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എഴുതിയ ഭാഷാഭൂഷണിൽ ഓഗസ്റ്റ് 23 എഴുതിയ കഥയാണ്. ഈ കഥയ്ക്കകത്ത് ഞാൻ പറയുന്നത്, ഒരു ഡോക്ടർ രാജൻ മാധവൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ സംഭവം. ഇത് വാസ്തവത്തിൽ ഈ ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷൻ എന്ന് പറയുന്നത്, ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് 25 വർഷമൊക്കെ കഴിഞ്ഞ മനുഷ്യരാണ്. അപ്പോൾ ആ സ്ത്രീ പിള്ളേർ ചോദിക്കുക, ഡോക്ടറാണ് പോലും നിങ്ങളൊരു മനുഷ്യനെങ്കിലും ആണ്? ഇന്ന് ഉച്ചയ്ക്ക് ഉടനെ ഡോക്ടറെ തിരിച്ചു പറയുക, അല്ല എന്നിട്ട് ഇവർ ഡോക്ടറെ ചീത്ത പറയുക, ഇന്ന് ഉച്ചയ്ക്ക് വയറുവേദന വന്ന് പൊളിഞ്ഞപ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞത്? ഷെൽഫിൽ ഗുളിക ഇരിപ്പുണ്ട്, ഒരെണ്ണം എടുത്ത് കഴിച്ചോളാം. ഡോക്ടർ ഭാര്യയോട് പറഞ്ഞത് അവർ തിരിച്ചു ചോദിക്കുക. ഉടനെ ഡോക്ടർ അതിന് മറുപടി പറയുക, എന്നിട്ടും വേദന മാറിയില്ലേ? പാർക്കിൻസൺ രോഗം പിടിച്ച് തുടങ്ങിയ ഡോക്ടർ തപ്പി തപ്പി ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ചോദിക്കുക, എന്നിട്ടും വേദന മാറിയില്ലയോ? ഉടനെ ശ്രീലത എന്നാണ് ഭാര്യയുടെ പേര്, ഡോക്ടറുടെ പേര് ശ്രീലത. അതിരിക്കട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞിട്ടും നിങ്ങളെന്തിനാ എൻ്റെ മുഴുവൻ പേരും വിളിക്കുന്നത്? ഗുളിയുടെ കഥ പോയി, മരുന്നിൻ്റെ കഥ പോയി, ഡോക്ടറോട് കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ എന്നെ ലതേ, അല്ല ശ്രീലതേ ശ്രീലതേ എന്നെന്തിനാണ് വിളിക്കുന്നത്? കസിൻസിൻ്റെയും കൂട്ടുകാരുടെ ഭാര്യമാരെയും ഒക്കെ കാണുമ്പോൾ ലതേ 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 എന്ന് വിളിക്കുമല്ലോ, എന്നെ എന്താ ലതേ എന്ന് വിളിക്കാത്തത്? ഞാൻ നിങ്ങളുടെ കാമുകയായിരുന്നില്ലേ, ഭാര്യയല്ലേ? വേദനിക്കുന്ന എൻ്റെ അരികിൽ അല്പം നേരം ഇരിക്കാൻ സമയമില്ല നിങ്ങൾക്ക്. ഒരു രോഗിക്ക് കൊടുക്കുന്ന പരിഗണനയെങ്കിലും എനിക്ക് തരാറുണ്ടോ? ഞാൻ ഭാര്യ ചോദിക്കുന്ന രാജൻ ഡോക്ടർ ഒന്ന് തൊട്ടാൽ രോഗം മാറുമെന്ന് ആളുകൾ പറയുന്നു. എൻ്റെ വയറിൽ അല്പസമയം ഒന്ന് കൈവച്ചിരിക്കാൻ എന്താ ഇത്ര വിഷമം? ആ സ്ത്രീ ചോദിക്കുക. ഉടനെ ഡോക്ടർ എന്നിട്ട് ഇവരെ ഫൈനലായിട്ട് ആരിശപ്പെട്ടുണ്ട് പറയുക, കുളിക തന്ന് ഭേദമാക്കാൻ മാത്രം അരസികനാണോ നിങ്ങൾ? ഉടനെ ആ ഡോക്ടർ അതിൻ്റെ പിരിമുറുക്കത്ത് ചോദിക്കുക, ശ്രീലത, ഞാൻ എത്ര വർഷമായി കാണുന്നു നിനക്ക് വരിക്കച്ചക്ക ഇഷ്ടമാണ്, എന്നാൽ ചക്ക നിനക്ക് ശരീരത്തിന് പിടിക്കാത്തൊരു സാധനമാണ്. ഉടനെ ലത തിരിച്ചു ചോദിക്കുകയാണ്, എനിക്ക് ചക്ക തിന്നാൽ വയറിനസം പിടിക്കും, ശരിയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ കൊച്ചു കാര്യത്തിന് പോലും തലവേദന എടുക്കുന്ന സമയത്ത് ഐസ് കട്ട വെച്ച് ഞാൻ എത്ര നേരം കൂട്ടിരുന്നിട്ടുണ്ട്? ഞാൻ അവർ ചോദിക്കുക, നിങ്ങളൊരു കൊച്ചു കാര്യം പോലും ഹെഡേക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ, എന്നാൽ എനിക്ക് വയറ് വരുന്ന സമയത്ത് ഒരു സമയത്തെങ്കിലും നിങ്ങളൊരു ഡോക്ടർ ഒരിക്കലെങ്കിലും എൻ്റെ വയറ്റത്തൊന്ന് തൊട്ട് നോക്കൂ, അല്ലെങ്കിൽ എന്താ എന്നോട് പറയും, ഷെൽഫിലിരിക്കുന്ന ഗുളിക എടുത്ത് കഴിക്കാനായിട്ട് പറയും. എന്നിട്ട് ഇത് ഈ ഡോക്ടറും ശ്രീലതയും തമ്മിലുള്ള ഈ കോൺവെർസേഷൻ പോയി കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ അയക്ക നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അന്ന് അവിടെ കോവിലിൽ വലിയൊരു പിന്നെ ഉത്സവം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കെട്ടുകാഴ്ചയും വെടിക്കെട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഡോക്ടർ വന്നിട്ട് അവിടെ ഇങ്ങനെ ഉത്സവമായതുകൊണ്ട് പേഷ്യൻസ് ഒന്നുമില്ല. ആ പുള്ളി ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓർക്കുകയാണ്, 25 വർഷം മുമ്പ് ആ സ്ത്രീയെ കണ്ടത്, അവർ തമ്മിൽ കല്യാണം കഴിച്ചത്, അയാൾ ഇത്രയും വർഷമായി പണത്തിൻ്റെ വേണ്ടിയും മറ്റു കാര്യത്തിൻ്റെ പുറകെയൊക്കെയുള്ള ഓട്ടമായിരുന്നു. തിരിച്ച് ഭാര്യയിലേക്ക് തിരിച്ചു വരണം, ഭാര്യയിലേക്ക് തിരിച്ചു വരണം. അവൾ ചോദിക്കുന്നതെല്ലാം ശരി, അവൾ പറയുന്നതൊക്കെ ശരിയാണ്, അവളെ നോക്കണം, അവളെ ശുശ്രൂഷിക്കണം, ആ ഒരു കൺവിക്ഷനോട് തിരിച്ചു വരിക, ഇതാണ് ശരിക്കുമുള്ള തിയോസിസ് എന്ന് പറയുന്നത്. തിയോസിസ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റി ചിന്തിക്കുക, നമ്മൾ പോകുന്ന ട്രാക്കിൽ നിന്ന് നമ്മൾ മാറ്റി ചിന്തിക്കുക. ഇതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളുള്ള ബന്ധത്തിൽ, ബന്ധുക്കളുള്ള ബന്ധത്തിൽ ഒക്കെ നമ്മൾ നമ്മളീ പിടിച്ചിരിക്കുന്ന, നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കൊന്ന് മാറ്റിയിട്ട് നമുക്കൊരു അല്പം കൂടി വിനയത്തോടെ ദൈവസന്നിധിയിൽ നമുക്കൊന്നാകാനായിട്ട് സാധിക്കാമെങ്കിൽ, ഈ ദ ഇമേജ് ഓഫ് ഗോഡ് അവിടെ ഉണ്ട്, ഈ ലൈക്ക്നെസ്സിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കൂടാര പെരുന്നാളിൻ്റെ ദിവസം, സാധാരണ ഇത് ഞായറാഴ്ച പെരുന്നാൾ വരാറില്ല, ഈ ദിവസം നമുക്ക് മോശയോടും ഏലിയാവിനോടും സംസാരിച്ച യേശു ക്രിസ്തു അവിടെ വിറ്റ്നസ്സസായിട്ട് നിന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ, ഈ ഒരു ഒരു രംഗം നമ്മുടെ മനസ്സിൽ ഒന്ന് ഓർത്തിട്ട്, ആരും മരിക്കുന്നില്ല, എല്ലാം മരിക്കുന്നവരും ജീവിക്കുന്നു, ആരും ഈ ലോകത്തു നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല, ഓൺ ഹിസ് ഓർഡർ, ആ തമ്പുരാൻ്റെ കൽപ്പന വരുന്ന സമയത്ത് നമുക്ക് മരിക്കാൻ സാധിക്കും, നമുക്ക് ഉയർക്കാൻ സാധിക്കും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെ സൃഷ്ടിച്ച് യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഇൻ ഹിസ് ഓൺ ഇമേജ്, ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. ഓൺ ഇമേജ്, നമ്മുടെ ലൈക്ക്നെസ്, നമ്മുടെ നമ്മൾ ദൈവത്തിൻ്റെ ആ ലൈക്ക്നെസ് സാദൃശ്യത്തിലേക്ക് വളരുവാനുള്ള ആ വളർച്ചയിൽ നമുക്ക് നമ്മുടെ ഗ്രീഡും നമ്മുടെ ഈ തെറ്റായിട്ടുള്ള രീതികളൊക്കെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.